அன்பான சகோதர சகோதரிகளே, தங்களுடைய இருக்கையில வந்து அமரும்படி அன்பாய் அழைக்கிறோம். வெளியில் இருக்கக்கூடிய சகோதர சகோதரிகள், தங்களுடைய இருக்கையில வந்து அமரும்படி அன்பாய் அழைக்கிறோம். வெளியில் இருக்கிற சகோதர சகோதரிகள், சீக்கிரமாக இருக்கையில வந்து அமரும்படி அன்பா அழைக்கிறோம். கிறிஸ்துவுக்குள் அன்பான சகோதர சகோதரிகளே, இன்றைய நாளினுடைய இரண்டாம் பாகத்திலே இரண்டாவது தலைப்பிலே, தாழ்மை என்ற தலைப்பிலே சகோதரர் ஆபேல் அவர்கள் இதுவரைக்கும் செய்தி கொடுத்தார். தேவனுடைய மிகப்பிரதான கிருபையில இந்த தாழ்மை எந்த அளவிற்கு மிகவும் புது சிருஷ்டிகளாகி நமக்கு அவசியமாய் இருக்கிறது என்பதையும், அது நம் மத்தியிலே முதன்மையாக காணப்பட வேண்டிய மிக முக்கியமான விஷயமாக இருக்குது என்பதையும் சகோதரர் அவர்களை பயன்படுத்தி தேவன் அநேக விஷயங்களை நமக்கு வெளிப்படுத்தினார். நம்முடைய பிதாவாகிய தேவனுக்கு நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் மூலமாய் நன்றி துதி ஸ்தோத்திரங்களை எடுத்துக் கொள்வோம். அதே நேரத்தில் நம் மத்தியில் இந்த பாடத்தை எடுத்து உரைத்த சகோதரர் ஆபேல் அவருக்கு கூட நாம் நன்றியை தெரிவித்துக் கொள்கிறோம். இந்த பாடத்தினுடைய சுருக்கத்தை மலையாளத்திலே வழங்கும்படி நம் மத்தியில் இருக்கக்கூடிய பிரதர் ஆண்டோ வர்க்கிஸ் அவர்களை அந்த செய்தியினுடைய சுருக்கத்தை வழங்கும்படி அன்பாய் அழைக்கிறேன். சகோதரர்கள் மேடைக்கு வரவும்.
ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വണക്കം. താഴ്മ എന്ന പരമപ്രധാനമായ ഒരു ഗുണത്തെ സംബന്ധിച്ച് ബാംഗ്ലൂരിൽ നിന്നെത്തിയ ബ്രദർ ആബേൽ നൽകിയ ആ വിഷയത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് അവതരിപ്പിക്കുന്നത്. പുതിയ സൃഷ്ടിക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഗുണമാണ് താഴ്മ. താഴ്മയില്ലെങ്കിൽ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാൻ കഴിയുകയില്ല. മീഖ 6:8 നമ്മൾ നമുക്ക് വളരെ പരിചിതമായ ആ വാക്യം, നമ്മുടെ തീം തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. നന്മ എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ നിർണയം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് നന്മ. ദൈവത്തിന്റെ നിർണയം അഥവാ ദൈവികമായ അറിവ് മനസ്സിലാക്കിയ ശേഷം പുതിയ സൃഷ്ടി ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നു. സഹോദരന്മാർ ഈ ഓട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം എല്ലാം ചെയ്യാൻ ഒരുക്കമായിരിക്കും. ഈ ഒരു യാഗജീവിതം കൊണ്ട് മാത്രം ഒരുവന് ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ സാധിക്കുമോ? കാരണം എല്ലാ മതവിശ്വാസികളും ഇപ്രകാരം ഓരോ യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം അങ്ങനെയുള്ള യാഗത്തേക്കാൾ അധികം ആവശ്യപ്പെടുന്നത് താഴ്മയാണ്. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് താഴ്മ കാണിക്കുന്നതാണ് ഉചിതം. ദൈവത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കാതെ യാഗങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. താഴ്മയോടെ യാഗങ്ങൾ ചെയ്യുന്നതാണ് ദൈവത്തിനിഷ്ടം. യെശയ്യാവിന്റെ പ്രവചനം 1:11 അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. കേൾക്കുന്നത് ഹനനയാഗത്തേക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന വാക്യവും നമ്മുടെ ഓർമ്മയിലുണ്ട്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം താഴ്മയോടുകൂടിയ അനുസരണമാണ്. മീഖ 1:1 മൂന്ന് രാജാക്കന്മാരെക്കുറിച്ച് പറയുന്നു. ദൈവത്തിനിഷ്ടമില്ലാത്ത മൂന്ന് ജീവിതം കഴിച്ച മൂന്ന് രാജാക്കന്മാർ, യോഥാം, ആഹാസ്, ഹിസ്കിയാവ്, ഇവരുടെ സ്വഭാവം ദൈവത്തിനിഷ്ടമല്ലായിരുന്നു. മീഖ 2 ദൈവം അവർക്കെതിരായി സാക്ഷ്യം പറയുന്നതായി കാണുന്നു. നമ്മുടെ തലയായിരിക്കുന്ന കർത്താവ് എങ്ങനെ തന്നെത്താൻ താഴ്ത്തി? ആദ്യം എല്ലാം ഉളവാക്കുന്ന ലോഗോസായിരുന്നു അവൻ. പഴയ നിയമത്തിലെ മിഖായലായിരുന്നു. മനുഷ്യനായ ശേഷമോ സ്നാപയോഹന്നാന്റെ അടുത്ത് സ്നാനപ്പെടാൻ താഴ്ന്നു കൊടുത്തു. തന്റെ സൃഷ്ടികൾ തന്നെയായ തന്റെ മാതാപിതാക്കൾക്ക് അവൻ കീഴ്വഴങ്ങി ജീവിച്ചു. ശമരിയ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ താൻ കാണിച്ച ആ താഴ്മ, ശുശ്രൂഷ ഏൽപ്പാനല്ല ശുശ്രൂഷിപ്പാനത്രേ താൻ വന്നത് എന്നവൻ പറഞ്ഞു. അപ്പസ്തോലന്മാരുടെ കാലുകഴുകിയ സംഭവം നമുക്കറിയാം. അവൻ എപ്പോഴും പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവസാനം ദൈവം അവനെ കൈവിട്ടപ്പോൾ പോലും അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്തു. ക്രിസ്തു തന്നെ തന്നെ ഉയർത്തിയില്ല, മറിച്ച് മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് കണ്ടു. താൻ ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും തന്നെത്താൻ ഉയർത്തിയില്ല. താൻ കർത്താവായിരുന്നു, ഗുരുവായിരുന്നു, പക്ഷേ ആ ഭാവം അവനില്ലായിരുന്നു. ഒരു കുഞ്ഞാടിനെ പോലെയായിരുന്നു അവൻ. പെന്തക്കോസ്ത നാൾ വരെയും അപ്പോസ്തലന്മാർ സ്വാർത്ഥരും സ്വസ്നേഹികളുമായിരുന്നു. പക്ഷേ അതിനുശേഷം തങ്ങളുടെ ഗുരുവിന്റെ താഴ്മ അവർ ധരിച്ചു. പ്രായത്തിൽ തന്നേക്കാൾ ഇളയവനായിരുന്ന യോഹന്നാനോട് പത്രോസിന് യോജിച്ചു പോകാൻ സാധിച്ചു. ന്യായപ്രമാണത്തിൽ പരിണതപ്രജ്ഞനായിരുന്ന പൗലോസിന്റെ ലേഖനങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് പത്രോസ് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ക്രിസ്തുവും അപ്പസ്തോലന്മാരും താഴ്മ കാണിച്ചു, നമ്മളോ? താഴ്മയുള്ള മനുഷ്യരുടെ അടുത്ത് 4 സംഗതികൾ ഉണ്ടാവും. 1, താഴ്മയുള്ള സഹോദരൻ താൻ എന്തെങ്കിലുമാണെന്ന് കരുതുകയില്ല. 2, മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണും. 3, കോപിക്കുന്നതിൽ താമസിക്കും. 4, ഏതവസ്ഥയിലും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കും. താഴ്മയില്ലാത്ത മനുഷ്യനോ മറ്റുള്ളവരെ കാര്യമായി ഗൗനിക്കുകയില്ല. ശാഠ്യമുള്ളവരായിരിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കുകയില്ല. വൈരാഗ്യബുദ്ധിയോടെ പെരുമാറും. തന്നെത്താൻ പുകഴും. ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.